Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
മൂലപ്രകൃതിയിൽ നിന്ന് തുടങ്ങി സ്ഥൂല സൂക്ഷ്മഭാവങ്ങളിൽ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണം, ശരീരം എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് വളരെ വിശദമായി ചർച്ച ചെയ്തു. അപ്പോൾ എന്തിനു ഇത്രയും വിശദമായൊരു ചർച്ച? നേരിട്ടെന്ന് പറഞ്ഞാൽ പോരെ, നീ ബ്രഹ്മമാണ്, നീ അതാണ് നേരിട്ട് പറഞ്ഞാൽ അവൻ പറയാം, പക്ഷെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? മനസ്സ് വിക്ഷിപ്തമാണ്, ബഹിർമുഖമാണ്. അതെങ്ങനെയാണ് വിഷയത്വം ബഹിർമുഖമായിരിക്കുന്നത്? ഈ അധ്യാരോപത്തിൽപ്പെട്ടാണ്, ഈ വിഷയങ്ങളിൽപ്പെട്ടാണ്. അപ്പോൾ വിഷയങ്ങളിൽപ്പെട്ട് ബഹിർമുഖമായിരിക്കുന്ന മനസ്സിനെ ഒറ്റയടിക്ക് നീ തത്വമസി എന്ന് ഉപദേശിച്ചാലൊന്നും പിടികിട്ടത്തില്ല. നീ ആത്മാവാണെന്ന് പറഞ്ഞാൽ ശബ്ദാർത്ഥം പോലും മനസ്സിലാകത്തില്ല. ആലും മാവുമെന്നേ ധരിക്കത്തുള്ളൂ, അതിനപ്പുറം ഒന്നും ധരിക്കത്തില്ല. ശബ്ദാർത്ഥം തന്നെ പിടികിട്ടത്തില്ല. എന്തുകൊണ്ട് മനസ്സത്രയും വിഷിപ്തമായി? അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അധ്യാരോപത്തിലൂടെ അധ്യാരോപത്തെ തന്നെ വിശദീകരിക്കുന്നു. ആ മനസ്സിനെ തന്നെ ഈ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുപോകും, അവനെ മനസ്സിലാക്കി കൊടുക്കുന്നു. അത് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നത് അത് സത്യമാണെന്നുള്ള ഇത് ഈ മനസ്സിലാക്കുന്ന ഈ ചിന്താരീതി സത്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ആരെങ്കിലും ചോദിക്കുകയാണ്, ഈ പറയുന്നത് ശരിയാണോ? മൂലപ്രകൃതി എന്ന് പറയുന്ന ഒന്നുണ്ടോ? അതിൽ തന്മാത്രകളുണ്ടോ? അവിടെ പ്രാണനുണ്ടോ? മനസ്സുണ്ടോ? ഇതൊക്കെ ശരിയാണോ? ഇതിനെന്തെങ്കിലും സത്യമുണ്ടോ? ഇത് പറയുമ്പോൾ ഇതെന്തെങ്കിലും സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പഠിപ്പിക്കുകയല്ല. നമ്മളെ സത്യം പഠിപ്പിക്കുന്നത് സയൻസാണ്. ഇത് ഇന്നത് സത്യമാണ്, ഇന്നത് അസത്യമാണെന്ന് പഠിപ്പിക്കുന്നതിനാണ് സയൻസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സത്യ അസത്യങ്ങളൊക്കെ പഠിക്കുന്നു, ഇവിടെ അതല്ല. ഇത് സത്യമെന്നും ഇതിലൊന്നും സത്യമെന്ന് പറയാനില്ല. പിന്നെ ഇതെന്താണ് പറയുന്നത്? ഇതൊരു ചിന്താരീതി മാത്രം, ഇതൊരു കൽപ്പന മാത്രം, അത്രയുള്ളൂ. അധ്യാരോപകൽപ്പന അത് മാത്രമേ ഉള്ളൂ. ഇതിൽ സത്യാസത്യങ്ങളില്ല. കൽപ്പനയെ ആയിട്ട് ആദ്യം കാണിച്ചിരുന്നു, എന്നിട്ട് ആ കൽപ്പനയെ നിഷേധിക്കുന്നു. ആദ്യം ഇത് ഒരു ഭാവനയായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നു, പിന്നെ ആ ഭാവനയെ നിഷേധിക്കുന്നു. അതുകൊണ്ട് ഇത് സയൻസാണോ, ഇത് ശാസ്ത്രമാണോ, ഇത് യഥാർത്ഥമാണോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് സയൻസ് പഠിച്ചിട്ടുള്ളവർ അത് ഇതും കൂടെ താരതമ്യം ചെയ്ത് അവിടെ അങ്ങനെ പറഞ്ഞു, അവിടെ ആറ്റമെന്ന് പറഞ്ഞു, ഇവിടെ പ്രാണെന്ന് പറഞ്ഞു, ഇങ്ങനെയൊന്നും ചിന്തിച്ചു പോലും. അദ്വൈത ചിന്തയിൽ അതിനൊന്നും സ്ഥാനമില്ല, ഭൗതിക ചിന്തയിൽ അതിനൊക്കെ സ്ഥാനമുണ്ട്. അത് അതിന്റെ തലത്തിലാണ്. ഇവിടെ അതിന് യാതൊരു വിലയുമില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു ഇത് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രവണത വരും, ഒരു പ്രേരണ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അധ്യാരോപ അവവാദമാകത്തില്ല. അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. ഇത് സത്യമാണെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ അപവദിക്കാൻ ഒക്കത്തില്ല. ഇതിനെ അപവദിക്കാതെ ഇതിൽ നിന്ന് മോചനമില്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ എത്തിച്ചേരേണ്ട അവിടെ ആണ്, എന്താണ്? ഏന പ്രാണപ്രണേയതേ തദേവ ബ്രഹ്മ. അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണോ ഈ പ്രാണൻ സ്പന്ദിക്കുന്നത്? അതാണ് പ്രാണോപാസകന്മാർ അവിടെ എത്തിച്ചേരുന്നത്, ആ പ്രാണസ്പന്ദനത്തിൽ. ആ പ്രാണസ്പന്ദനത്തിൽ എത്തിച്ചേർന്നാൽ ചിലർ കരുത് അത് തന്നെയാണ് എന്താണ് പരമാർത്ഥം, ആ സ്പന്ദനം തന്നെയാണെന്ന് കരുതുന്നു. അവിടെ പ്രാണലയവും മറ്റും സംഭവിക്കും. അതുകൊണ്ട് രക്ഷയില്ല, ഭൂതലയം, പ്രാണലയം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഉപാസകന്മാർക്ക് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പറ്റുന്നു. അവർക്ക് അവിടെ നിന്ന് പിന്നെ മോചനത്തിന് വീണ്ടും കാത്തിരിക്കേണ്ടി വരും. അദ്വൈതി അവിടെയും നിൽക്കുന്നില്ല, അതിനെ നിഷേധിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ, എന്തിന് എന്നുള്ള ഒരു സമാധാനമായി അധ്യാരോപത്തെ കാണിക്കുന്നു. അപ്പോൾ വിക്ഷിപ്തവും ബഹിർമുഖവുമായിരിക്കുന്ന ഈ മനസ്സിന് ഒരു അടുക്കും ചിട്ടി ഉണ്ടാക്കാൻ വേണ്ടി, അവന്റെ ചിന്തയ്ക്കൊരു ചിട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എത്തിയതിനു ശേഷം ഒക്കെ അവന് ആ രീതിയിൽ ബോധ്യപ്പെടും, ചിന്താപരമായി ബോധ്യപ്പെടുന്നു. അത് മനസ്സിലാക്കും. ഇതിന് ഈ കാണുന്ന പ്രപഞ്ചത്തിന് വസ്തുതാപരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തെ ചിന്താപരമായി നിഷേധിക്കാൻ ഒക്കത്തില്ല. അതിനിവിടെ നിഷേധിക്കുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ താല്പര്യം അഗ്നി അത് സ്പർശിച്ചാൽ അത് പൊള്ളും. വസ്തുസ്വഭാവമാണ്. എന്തുകൊണ്ട്? ഭൂതങ്ങൾക്ക് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഉണ്ട്. അത് അതിന്റെ സ്വഭാവം കാണിക്കും. അഗ്നി പഞ്ചഭൂതാത്മകമാണ്, ശരീരം പഞ്ചഭൂതാത്മകമാണ്. അഗ്നി സ്പർശിച്ചു കഴിഞ്ഞാൽ ഇത് കൊള്ളും. അപ്പോൾ ഇവിടെ ചെറു ചോദിക്കും, പ്രപഞ്ചം മിഥ്യയാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ, തത്വജ്ഞാനി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശരീരം പൊള്ളുമോ? ഇത് പരിശോധിക്കാൻ വേണ്ടി ആചാര്യന്റെ ആസനത്തിൽ തീവച്ച ശിഷ്യന്മാരുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. തമാശയല്ല. ആചാര്യന്റെ അവസാനം നിലവിളിച്ചു, കാരണം തീ കന്നു വെച്ച് പൊള്ളിച്ചു നോക്കി. അപ്പോ കഥയല്ല, നടന്ന സംഭവമാണ് ഇവിടെയെല്ലാം വടക്കേ ഇന്ത്യയിൽ. അപ്പോ ഇതാണ്. കാരണം പ്രപഞ്ചം മിഥ്യയാണെങ്കിൽ ഈ ശരീരവും മിഥ്യയാണ്, അഗ്നിയും മിഥ്യയാണ്. അപ്പോൾ അഗ്നി ശരീരത്തിൽ വന്നാൽ കൊള്ളത്തില്ല. ഇത് പരീക്ഷിക്കേണ്ടത് പ്രപഞ്ചം മിഥ്യയെന്ന് പറയുന്ന ആചാര്യനെ തന്നെ പരീക്ഷിച്ചു നോക്കാം എന്ന് ശേഷം വിചാരിച്ചു. പിന്നെ ആചാര്യന്റെ അവസ്ഥ ആശുപത്രിയിലായി. അപ്പോ ഇത് ഈ അദ്വൈതത്തെ തെറ്റായി ധരിക്കുന്നുകൊണ്ടാണ്. അതായത് വസ്തുസത്തയെ അവിടെ നിഷേധിക്കുന്നില്ല അദ്വൈതത്തിൽ, മറിച്ച് ഇതിന്റെ പാരമാർത്ഥികരെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ച സത്യമല്ലെന്ന് അറിഞ്ഞാലും ശരി, നിങ്ങളുടെ ശരീരത്തിൽ തീ വീണാ പൊള്ളും, ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ട്? അത് ഭൗതികമാണ്. ഇവിടെ പറയുന്നത് ഭൂതങ്ങൾക്കും അപ്പുറമുള്ള കാര്യമാണ്. ഭൂതത്തിൽ നിന്നാണ് ഭൗതികം ഉണ്ടായത്. ഭൗതികത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. തന്മാത്രയിൽ തൊട്ടാൽ പൊള്ളത്തില്ല, തൊടാൻ നോക്കത്തില്ല. തന്മാത്രയുടെ തലത്തിൽ ഇതൊന്നുമില്ല. സ്ഥൂലത്തിന്റെ തലത്തിലാണ് എന്ത് വരുന്നത്? ഈ സ്പർശനവും മറ്റും വരുന്നത്. ഇവിടെ എന്ത് ചെയ്യും? അഗ്നി തൊട്ടാൽ അത് പൊള്ളും. അഗ്നി തൊട്ടാൽ പൊള്ളാതിരിക്കാൻ പല വിദ്യകളുമുണ്ട്. ആ വിദ്യകളും വശത്താക്കി കഴിഞ്ഞാൽ, ആ വിദ്യ എന്തെങ്കിലും സ്വായത്തമാക്കി ആചാര്യനാണെങ്കിൽ പരീക്ഷിക്കാം, പൊള്ളത്തില്ല. അത് വിദ്യകളാണ്, സിദ്ധികളാണ്. അതുകൊണ്ടൊക്കെ അത് സാധിക്കും. അല്ലെങ്കിൽ പ്രപഞ്ചം മിഥ്യയാണെന്നറിഞ്ഞാൽ അഗ്നിയുടെ ഉഷ്ണം മാറത്തില്ല. പശ്വാദിഭിശാവിശേഷ ബ്രഹ്മസൂത്രം അവിടെ ഒന്നുകൂടെ ഓർക്കുക. ഇതിന്റെ സ്വഭാവം മാറ്റാനോ ഇതല്ലാതാക്കാനോ അല്ല. അതുകൊണ്ട് ചിലത് പറയും, എന്റെ ഗുരു ജ്ഞാനിയാണ്, എന്തുകൊണ്ട് ഗുരുവിന്റെ ശരീരത്തിൽ കത്തിവെച്ച് കീറിയിട്ട് ഗുരു അറിഞ്ഞില്ല? അന്ന് ജ്ഞാനത്തിന്റെ അടയാളമല്ല. ഈ പറയുന്നവന്റെ ബുദ്ധിശൂന്യതയുടെ അടയാളമാണ്, ജ്ഞാനത്തിന്റെ അടയാളമല്ല. ജ്ഞാനിയുടെ ശരീരത്തിൽ കത്തിവെച്ചാലും കീറും, അജ്ഞാനിയുടെ ശരീരത്തിൽ കത്തിവെച്ചാലും കീറും. കീറുന്നതും കീറാതിരിക്കുന്നതും വേദനിക്കുന്നതും വേദനിക്കാതിരിക്കുന്നതും ജ്ഞാനത്തിന്റെ അടയാളമുണ്ട്. എന്തുകൊണ്ട്? ജ്ഞാനം ഒരിക്കലും വസ്തുസ്വഭാവത്തെ മാറ്റുന്നില്ല. അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അനസ്തേഷ്യയുടെ ആവശ്യമില്ലല്ലോ. എത്ര എളുപ്പമായി. അനസ്തേഷ്യ കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ജ്ഞാനം കൊണ്ട് സാധിച്ചെങ്കിൽ പിന്നെ ഒരു ഡോക്ടറെക്കാളും മെച്ചമല്ലല്ലോ ഒരു ജ്ഞാനി. എന്താ പ്രത്യേകത? ഒരു തപസ്സും കൂടാതെ ഒരു ഡോക്ടർ ചെയ്യുന്ന കാര്യമാണ് ഒരു ജ്ഞാനം കൊണ്ടൊരാൾ നേടിയെങ്കിൽ പിന്നെന്താ? എന്താ അവിടെ സാധിച്ച് ഒന്നുകൊണ്ട്? അത് സാധിക്കാൻ പറ്റുമോ? അത് സാധിക്കാൻ പറ്റുമോ? അതിന് ജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും സിദ്ധിവിശേഷങ്ങൾ ശരീരത്തിലുണ്ടായാലും മനസ്സിലുണ്ടായാലും ഇതൊക്കെ സാധിക്കാം. തത്വജ്ഞാനത്തിൽ നിന്നും അടയാളമേ ഉണ്ട്. എന്തുകൊണ്ട്? തത്വജ്ഞാനം വസ്തുസ്വഭാവത്തെ മാറ്റുന്നില്ല, അഗ്നിയെ തണുപ്പിക്കുന്നില്ല, ജലത്തെ ഉഷ്ണമുള്ളതാക്കി മാറ്റുന്നില്ല, ആകാശത്തെ ഘനമുള്ളതാക്കി മാറ്റുന്നില്ല, പൃഥ്വിയെ അത് ആകാശമാക്കി മാറ്റുന്നില്ല. ഇതൊന്നും തത്വജ്ഞാനത്തിന് സാധ്യമല്ല. തത്വജ്ഞാനം പിന്നെ എന്താ ചെയ്യുന്നത്? അപവദിക്കുന്നു. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപവദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു. അതാണ് തത്വജ്ഞാനം ചെയ്യുന്നത്. ആ ബോധം ഇവിടെ ആന്തരികം, ബാഹ്യമല്ല. ഉഷ്ണവും ശീതവുമൊക്കെ ഇവിടെ ബാഹ്യമാണ്, വസ്തുവിലാണ്, വസ്തുനിഷ്ഠമാണ്. അതല്ല, തത്വജ്ഞാനം ഇവിടെ ആന്തരികമാണ്. അത് ഉള്ളിന്റെ ഉള്ളിലാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതിന് വസ്തുസ്വഭാവമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞത് പശ്വാദിഭിശ്ച അവിശേഷ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുക. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പറയും അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ദേഹത്ത് തീ വെച്ചിട്ട് പൊള്ളിയില്ല, അതുകൊണ്ട് ജ്ഞാനിയാണ്, ഒരു സംശയവും വേണ്ട. ഭക്ഷണം കഴിക്കുന്നില്ല അതുകൊണ്ട് ജ്ഞാനിയാണോ എന്നും പറയും. ഭക്ഷണം കഴിക്കാതിരുന്ന ജ്ഞാനിയായി. ശരി പറയും. ഉറങ്ങുന്നില്ല അതുകൊണ്ട് ജ്ഞാനിയാണോ, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണോ, വസ്തുസ്വഭാവങ്ങളാണ്. വസ്തുസ്വഭാവം, പ്രവർത്തനം, പ്രതിപ്രവർത്തനം, പ്രപഞ്ചത്തിന്റെ സ്വഭാവം അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ജ്ഞാനവുമായിട്ടിതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത്. ഇപ്പൊ ജ്ഞാനിയുടെ ശരീരത്തെ എടുത്ത് തീനിട്ടാലും ദഹിക്കും, ഒരു സംശയമില്ല. അല്ല വേണമെങ്കിൽ മമ്മിയാക്കി സൂക്ഷിച്ചും വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിലും ഇരിക്കും. അത് അതൊക്കെ ശരീരധർമ്മം. ശരീരത്തെ എന്തും ചെയ്യാം, ദഹിപ്പിക്കുകയോ ദഹിപ്പിക്കാതിരിക്കുകയോ ചെയ്യാം. അത് തത്വജ്ഞാനമായിട്ടൊരു ബന്ധമില്ല. അവിടെ എന്താണ്, കേവലം അപവാദം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപവാദത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അപവാദം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനി സംബന്ധിച്ച് ഇത്രയുള്ള ഒരു വ്യത്യാസം എന്താണ്? അനുഭൂതി എന്ന് പറയുന്ന വ്യത്യാസം എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ വിദ്വത് ബുദ്ധിഗമ്യം. ഇത് വിദ്വത് ബുദ്ധിഗമ്യമാണ് ഭാഷ്യകാരൻ പറഞ്ഞത്. അപ്പോൾ അത് അനുഭൂതിയുടെ തലമാണ്. അവിടെ ഈ പ്രാപഞ്ചികമായ അനുഭവങ്ങളുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. കാരണം അഗ്നിയെ അഗ്നിയായിട്ട് അറിയുക, ജലത്തെ ശീതമായി അറിയുക, ഇതിനെയാണ് പ്രാപഞ്ചിക അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവങ്ങളിലാണ് സുഖവും ദുഃഖവും ഉഷ്ണവും ശീതവും എല്ലാം ഈ പ്രാപഞ്ചികാനുഭവങ്ങളിലാണ്. ഇവിടെ പറയുന്ന വിദ്വത് ബുദ്ധി എന്ന് പറയുന്നത് ഇതുമായിട്ട് എന്താ ബന്ധം? ഇതിനെ അതിനെന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് അത്. അതിനെക്കുറിച്ച് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? തദേവ ബ്രഹ്മ ത്വംവിദ്ധി. അവിടെ അതാണ് അറിയുന്നത് എന്നാണ്. ഏന പ്രാണപ്രണീയതേ, ഈ പ്രാണസ്പന്ദനത്തിന് അപ്പുറമുള്ള അത്. അവിടെ ഇതിനെ നിഷേധിച്ചിട്ട് അറിയുന്നു. അതിനെ നിഷേധിച്ചറിയുന്നു എന്നോ അല്ലെങ്കിൽ ഇതിനെല്ലാം ബാധിക്കുന്ന അനുഭൂതിയിൽ തത്വം ഞാൻ നിൽക്കുന്നു എന്നോ എന്ന് പറയും. അതുകൊണ്ടാണ് ഇതിനെ അനുഭൂതി ശാസ്ത്രം, അനുഭൂതി ഉപദേശം എന്ന് ഉപനിഷത്തിനെ പറയുന്നു. ആ ഒരു തലത്തിലെത്തിക്കുന്നതിന് വേണ്ടി ഇതിനെ നിഷേധിക്കുകയാണ്. ആ ഒരു തലത്തിലാണ് ഇതിന്റെ അവസാനമെന്ന് കാണിക്കാൻ വേണ്ടി ഇതിനെ അധ്യാരോപം ചെയ്യണം. അതുകൊണ്ടാണ് ഈ രണ്ടു തലവും മാറി മാറി പറയുന്നത്. അനുഭൂതിയിലെത്താൻ വേണ്ടി മാത്രം, അല്ലാതെ അതിന് വേറെ ഒരു ഉപയോഗമില്ല. ശ്രോത്രാദി ഇന്ദ്രിയ പ്രസ്താവേ ഘ്രാണപ്രാണസ്യ യുക്തഗ്രഹണം, ആ വിഷയത്തെ അവിടെ പറഞ്ഞിട്ട് ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഭാഷ്യകാരം പറയുന്നു. ഇവിടെ ഘ്രാണപ്രാണനെ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് മനസ്സും പ്രാണനും ഒന്നാണ് എന്ന് പറഞ്ഞു. അതിന് കാരണവും പറഞ്ഞു. എന്തുകൊണ്ട്? രണ്ടും തന്മാത്രകളാണ്. ഇനി പ്രാണനും ഇന്ദ്രിയങ്ങളും ഒന്നാണ്. എന്തുകൊണ്ട്? രണ്ടും തന്മാത്രകളാണ്. അതിൽ വരുന്ന ഗുണങ്ങളുടെ വ്യത്യാസമാണ്. അതിൽ ആ രജോ ഗുണത്തിന്റെ വ്യത്യാസം കൊണ്ട്, തന്മാത്രകളുടെ രജോ ഗുണത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട്, അത് സമഷ്ടി വ്യഷ്ടി ഭേദമനുസരിച്ച് അതിന്റെ ഒരു ഭാഗം പ്രാണനായും ഒരു ഭാഗം ഇന്ദ്രിയങ്ങളായും ഇരിക്കുന്നു. ആ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് പ്രാണനെ തന്നെ ഇന്ദ്രിയങ്ങളെന്ന് പറയും. ഇവിടെ ഘ്രാണപ്രാണനെന്ന് പറയുന്നു ഭാഷകാർ. എന്നുവെച്ചാൽ ഘ്രാണ ഇന്ദ്രിയം എന്നർത്ഥം. ഇവിടെ ബാക്കി എല്ലാത്തിനെയും പറഞ്ഞു. എന്തുകൊണ്ട് ഘ്രാണ ഇന്ദ്രിയത്തെ പറഞ്ഞില്ല? അതും പ്രധാനപ്പെട്ടതാണല്ലോ, ഗന്ധത്തെ ഗ്രഹിക്കുന്ന. അപ്പൊ ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അതിനെ ഗ്രഹിച്ചുകൂടാ? കാരണം അതിനെ വിട്ടതുകൊണ്ട്. ഇവിടെ മുഖ്യപ്രാണൻ തന്നെ എന്തുകൊണ്ട് കെടുത്തു? അതിന് സമാനം പറയുന്നു, സത്യമേവം പ്രാണഗ്രഹണേ നൈവതു ഘ്രാണപ്രാണസ്യഗ്രഹണം പറയുന്നു. സാരമില്ല, പ്രാണൻ, ഈ പ്രാണൻ എന്ന് പറഞ്ഞാൽ അതിനെ കൂടെ എടുത്തോളൂ. കാരണം ഇതെല്ലാം ഒന്നല്ലേ, ഇതെല്ലാം ഒരു ഒരു വസ്തുവല്ലേ. നിങ്ങൾക്ക് മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിനെ എടുക്കാം, ചിലടത്ത് പ്രാണനെ എടുക്കാം, ചിലടത്ത് മനസ്സെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ എടുക്കാം. മനസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലടത്ത് ഈ പ്രപഞ്ചമെന്ന് മനസ്സിലാക്കാം. ഇനി മനസ്സെന്ന് പറഞ്ഞാൽ പരബ്രഹ്മമെന്നും മനസ്സിലാക്കാം. വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങനെ എടുത്തോളുക, ഘ്രാണേന്ദ്രിയം ഒന്ന് എടുത്തോളുക എന്നാണ്. അതിനും കൊണ്ട് അപാന പ്രാണൻ അത് ഗന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതിനൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പറയുന്നു, പ്രാണഗ്രഹണേ നൈവതോ ഘ്രാണപ്രണശഗ്രഹണം കൃതം ഏവം മന്യതേ ശ്രുതി സർവസൈവ കർണകലാപസ്യ യഥാർത്ഥ പ്രയുക്ത പ്രവൃത്തി തദ് ബ്രഹ്മേതി പ്രകരണാർത്ഥവും വിവക്ഷിത. അപ്പോൾ ഇവിടെ പ്രകരണാർത്ഥം, ഇവിടെ ഈ സന്ദർഭത്തിൽ എന്താണ് വിവക്ഷിതമായിരിക്കുന്നത്? ഇത്തരം വിശദമായ ചർച്ചകൾ നടത്തുമ്പോൾ ഇവിടെ ആചാര്യൻ, ഇവിടുത്തെ ശ്രുതിയിലെ ഗുരു, ഇവിടെ വിവക്ഷ ഒന്നേ ഉള്ളൂ, അതാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കി വിപുലമായ ചർച്ചകളിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചർച്ച വിപുലമായി പോകുന്നത് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ചർച്ച വിപുലമാകുന്നത് തന്നെ എന്താണ്? ഈ ചർച്ചയിലൂടെ അത് മനസ്സിലാക്കാമെന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ്. വേറെ ഉപായമൊന്നുമില്ല നമുക്കത് മനസ്സിലാക്കാൻ. ഉപദേശിച്ച് മനസ്സിലായില്ല, ഇതാണ്. പിന്നെന്താ ഒരു വഴിയുള്ളത്? ഇത് ചർച്ച ചെയ്യുക എന്നുള്ളതിന്, ഇത് വീണ്ടും വീണ്ടും ചിന്തിക്കുക എന്നുള്ളതിന്. അതുകൊണ്ട് ഇത് ഒരിടത്ത് ഇതാ അവസാനിക്കുന്നു. ഒരു ഉപനിഷത്ത് കഴിഞ്ഞ് വേറൊരു ഉപനിഷത്ത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇനി എന്തിനാ അടുത്ത ഉപനിഷത്ത്? അവിടെ പറഞ്ഞതാണല്ലോ, അതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ. ശരിയാണ്, അവിടെ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ അത് ഫലവത്തായി. അത് ഫലവത്താകാത്തിടത്തോളം കാലം ഇതുമായിട്ട് മുന്നോട്ട് പോവുകയല്ലാതെ വേറെ വഴിയില്ല. ഇതിൽ തന്നെ തുടരുകയല്ലാതെ വേറെ വഴിയില്ല. പിന്നെ ഇത് എന്തിനു സഹായിക്കും? പുരോഗതിക്ക് സഹായിക്കും. മുന്നോട്ട് ഉള്ള ഗമനം. പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുന്നോട്ടുള്ള ഗമനം. അതിനാണ് പുരോഗതി. പുരഹ മുന്നോട്ട്, ഗതി ഗമനം, മുന്നോട്ടുള്ള പോക്കിന് ഇത് സഹായിക്കും. അതിനുവേണ്ടി ഇത് തുടരുക. ആസുപ്തേൽ ആമൃതേ കാലം എന്നൊക്കെ പറയുന്നത് അർത്ഥവാദപരമായി പറയുന്നതാണ്, സ്തുതിപരമായി പറയുന്നതാണ്. നിങ്ങൾ ഉറങ്ങുന്നതുവരെ, നിങ്ങൾ മരിക്കുന്നതുവരെ ഈ വിചാരം തുടരുക എന്ന് പറയും. ഒരു അർത്ഥവാദ വാക്യമാണ്. സ്തുതിക്കുകയാണ്, അതിന്റെ മഹത്വത്തെ പറയുകയാണ്. അത്രയും മഹത്വമുള്ളതാണ് ഈ വിചാരം, ഈ ചിന്ത. ഇതിനുവേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചാലും നഷ്ടം വരത്തില്ല എന്നറിയാം. എന്തായാലും ജീവിതം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അത് ഇതിനുവേണ്ടി ആയാൽ അതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരുന്നില്ല. കാരണം എന്താണ് അതിന്റെ ലാഭം? ആത്മലാഭമാണ്. ആത്മലാഭത്തിന് വേണ്ടി ഇത് തുടരുക, കഴിയുന്നത്ര തുടരുക. അതുകൊണ്ട് ഒരു ഉപനിഷത്ത് കഴിഞ്ഞാൽ വേറൊരു ഉപനിഷത്ത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഇതിന്റെ പരമമായ കാര്യം പറഞ്ഞു, ബോധ്യപ്പെട്ടു. എന്താ ബോധ്യപ്പെട്ടത്? ഏറെക്കുറെ വാച്യാർത്ഥം ഗ്രഹിച്ചു. ലക്ഷ്യാർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ശ്രവിക്കാനൊന്നുമില്ല, മനനം ചെയ്യാനൊന്നുമില്ല, ധ്യാനിക്കാനൊന്നുമില്ല. അത് നിസ്സംശയം ബോധ്യപ്പെടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സംശയം, വിപരീത ഗ്രഹണമെല്ലാം നിലനിൽക്കുന്നു. അതുകൊണ്ട് എന്താണോ ഇത് വീണ്ടും ആവർത്തിക്കാൻ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ആചാര്യൻ തന്നെ വിപുലമായി ചർച്ച ചെയ്യുന്നു. ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, ഇവിടെയും തത്വമസി തദൈവ ബ്രഹ്മത്വം വിദ്ധി, അതാണ് ബ്രഹ്മം, ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ വിവക്ഷിതമായ താല്പര്യത്തെ ഗ്രഹിക്കുന്നു. വിവക്ഷിതമായ താല്പര്യത്തെ അത് പിടിച്ചാൽ പിടികിട്ടുന്നതല്ല, പിടിതരുന്നതല്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇത് ആവർത്തിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു, പ്രകരണാർത്ഥം വിവക്ഷിതമായ അർത്ഥം ഇതാണ്. ഈ കാര്യമാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഇത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, മനസ്സിലാകുക ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതൊരു അനുഭൂതിയായി മാറുന്നില്ലെങ്കിൽ ഇത് ആവർത്തിക്കുക. വേറെ ഒരു ഉപായവും ഇതിനെ സംബന്ധിച്ച് ആചാര്യന്മാർക്ക് നിർദ്ദേശിക്കാനില്ല. തസൈവ കർണകലാവസ്യ യഥാർത്ഥ പ്രയുക്ത പ്രവൃത്തി. അതുകൊണ്ട് ആ കാര്യത്തെ ഒന്നുകൂടി പറയുകയാണ്. ഇത് വീണ്ടും വീണ്ടും എന്തിനാ ആവർത്തിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് സമാനം പറയുകയാണ്. ഈ കർണകലാപങ്ങൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നർത്ഥം. കണ്ണ് ആർക്കു വേണ്ടി കാണുന്നു, അങ്ങനെയും ചിന്തിക്കാം. ചെവി ആർക്കു വേണ്ടി കേൾക്കുന്നു എന്നർത്ഥം. അപ്പൊ ചോദ്യം, ഇതൊക്കെ കൊണ്ട് ആത്മാവിനെന്ത് നേടാനാണ് എന്നാണ്. ആത്മാവിന് ഇതുകൊണ്ട് എന്ത് നേടാനുണ്ട്? ആത്മാവിന് അതിന്റെ സ്വരൂപത്തിലൊന്നും നേടാനില്ല. പക്ഷെ ഇവിടെ ഈ കർണകലാപങ്ങളുടെ തലത്തിൽ ഇവിടെ ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു കോലാഹലം. കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, സ്പർശിക്കുന്നു. അതിനെക്കുറിച്ച് പറയും, പ്രതിബോധ വിദിതം. ഈ കലാപങ്ങൾ, ഈ കോലാഹലങ്ങൾ എന്തിനു വേണ്ടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടാണ്. നീന്താൻ അറിയാത്തവനെ വെള്ളത്തിലെടുത്ത് വിട്ടുകഴിഞ്ഞാൽ അവനും നീന്തും, നീന്താൻ അറിയാത്തവനും നീന്തും, മുങ്ങിയും പൊങ്ങിയും ചെയ്യും, വെള്ളം കുടിക്കും. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സംസാരത്തിൽ അവനിങ്ങനെ മുഴുകുന്നത്, അത് അറിഞ്ഞായാലും ശരി അറിയാതെയായാലും ശരി, അതിനൊരുദ്ദേശമേ ഉള്ളൂ, എന്താണ്? ഇതിൽ നിന്ന് മോചിക്കുക. അപ്പൊ ഈ കർണകലാപങ്ങൾ കൂട്ടിച്ചേർന്ന് മനസ്സും ഇന്ദ്രിയങ്ങളും പ്രാണനും ഇതെല്ലാം കൂടിച്ചേർന്ന് നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനൊരുദ്ദേശമുണ്ട്, ഇതിൽ നിന്നുള്ള മോചനം. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അല്ല, ആത്മാവിന് ഇതുകൊണ്ടൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല. ആത്മാവിനെന്താ നേടേണ്ടത്? നിത്യസിദ്ധ മുക്തമായിരിക്കുന്നതിന് നേടാനൊന്നുമില്ല. പക്ഷേ ഈ ആത്മാവിനെ കുറിച്ച് അറിയുന്നത്, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നതായ ഒരു തലമുണ്ട്, ഈ മനസ്സിന്റെയും പ്രാണന്റെയും തലം. ഇതിൽ നിന്ന് മോചനം വേണം, ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേണം, അതിനാണ് മുക്തി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ആത്മാവിന് ഇതുകൊണ്ടൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല. അത് തന്നെ ഇവിടെ പറയുന്നു. എന്താണ് യഥാർത്ഥ പ്രയുക്ത പ്രവൃത്തി? ഏതൊരർത്ഥത്തിന് വേണ്ടിയാണോ, ഏതർത്ഥം? പരമപുരുഷാർത്ഥം, മോക്ഷം, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ മോചിക്കാൻ വേണ്ടി തന്നെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. കണ്ണ് കാണുന്നതും ചെവി കേൾക്കുന്നതും എല്ലാം ഈ കാണലിൽ നിന്നും കേൾവിയിൽ നിന്നുമെല്ലാം മോചിക്കുക എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതറിയുന്നില്ല, മോഹം കൊണ്ട് അറിയുന്നില്ല. അതാണ് പറഞ്ഞത്, പ്രകാശം ച പ്രവൃത്തിയും ച മോഹമേവ ച പാണ്ഡവ. പ്രകാശവും പ്രവൃത്തിയും വന്നാൽ ഉടനെ അവിടെ മോഹവും വരും. അതുകൊണ്ട് അവന് ഇതിന്റെ രഹസ്യം പിടികിട്ടുന്നില്ല. എന്തിനു വേണ്ടി ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് പിടികിട്ടുന്നില്ല. യഥാർത്ഥ പ്രയുക്ത എന്നാണ്, ഏതൊന്നിനു വേണ്ടിയാണ്, ഏതർത്ഥത്തിന് വേണ്ടിയിട്ടാണ്, ഏത് പരമപുരുഷാർത്ഥത്തിന് വേണ്ടിയിട്ടാണ്, ആത്മാവിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. അപ്പൊ ഇതുകൊണ്ടെല്ലാം അവസാനം അത് സാധിക്കും, അത് സാധിച്ചു തന്നെ വരും. അപ്പൊ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ശ്രുതി തന്നെ പറയും, നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം അനാദികാലമായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സും പ്രാണന്മാരും ഇന്ദ്രിയങ്ങളും എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പറയുന്നത് ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. തദ്ബ്രഹ്മാത്, ഏതൊരുവിന് വേണ്ടിയാണോ ഇത് പ്രവർത്തിക്കുന്നത് അതാണ് ബ്രഹ്മം. പ്രകടനാർത്ഥ ഉപേക്ഷിത, അതാണ് ഉപേക്ഷിതമായിരിക്കുന്നത്, അതാണ് ഗുരു ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നേരിട്ട് ഉപദേശിച്ചാൽ അത് ഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് പല വാക്യങ്ങളിൽ പറയുന്നു, പല ഭാഷയിൽ വിശദീകരിച്ച് പറയുന്നു. തഥാ ചക്ഷുഷഃ ചക്ഷു, ചക്ഷുഷഃ ചക്ഷുഃ എന്നാണ്. ചക്ഷു ദീർഘം വരുന്നതൊക്കെ വ്യാകരണ നിയമങ്ങളനുസരിച്ചാണ്. ചക്ഷുഷഃ ചക്ഷു രൂപപ്രകാശകസ്യ ചക്ഷുഷോ യദ്രൂപഗ്രഹണ സാമർഥ്യം തദാത്മചൈതന്യ അധിഷ്ഠിത സൈവ അത് ചക്ഷുഷഃ ചക്ഷു. പറഞ്ഞല്ലോ, രൂപപ്രകാശകസ്യ, രൂപത്തെ പ്രകാശിപ്പിക്കുന്ന. രൂപം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഖ്യമായ അർത്ഥം നിറം, രണ്ടാമത്തെ അർത്ഥം ആകൃതി. എന്താണ് വാ നിറത്തെ കാണിക്കുന്നത്? അത് കണ്ണിന്റെ ജോലിയാണ്. നിറത്തെ കണ്ണിന് മാത്രമേ പ്രകാശിപ്പിക്കാൻ പറ്റൂ, ആകൃതിയെ സ്പർശനേന്ദ്രിയത്തിനും പ്രകാശിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കണ്ണിന്റെ മുഖ്യ വിഷയമായിട്ട് നിറത്തെ എടുക്കുന്നത്, ആകൃതിയാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആകൃതിയും നിറവും കാണും. കണ്ണില്ലെങ്കിലും ആകൃതിയെ കാണാൻ പറ്റും. അന്ധനും ആകൃതിയുടെ ജ്ഞാനമുണ്ട്, സ്പർശിച്ചറിയും. ഉരുണ്ടതാണോ, പരന്നതാണോ, നീണ്ടതാണോ, വൃത്തമാണോ. പക്ഷേ അന്ധന രൂപജ്ഞാനമില്ല. അതുകൊണ്ട് രൂപത്തെ ദക്ഷിണേന്ദ്രിയത്തിന്റെ മുഖ്യ വിഷയമായിട്ട് എടുത്തിരിക്കുന്നു. അരൂപപ്രകാശന സാമർഥ്യം, ആ നിറത്തെ പ്രകാശിപ്പിക്കുന്ന ദക്ഷിണേന്ദ്രിയത്തിന്റെ സാമർഥ്യം തത് ആത്മചൈതന്യ അധിഷ്ഠിത സൈവ, ആത്മചൈതന്യ അധിഷ്ഠിതമായ ചക്ഷുസിനെ അത് സാധ്യമാകൂ. ആത്മചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ് അത്. ഓരോ ജ്ഞാനത്തിലും ഈ ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ ജ്ഞാനമുണ്ടാകുമ്പോൾ ഓരോ വിഷയഗ്രഹണത്തിനും അത് ആത്മാവിന് വേണ്ടി പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിന്റെ പ്രകാശത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആത്മസ്വരൂപ പ്രകാശത്തെ അത് പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രകാശത്തിലൂടെയാണ് രൂപത്തെ അറിയുന്നത്, ബോധത്തിലൂടെയാണ് രൂപത്തെ അറിയുന്നത്. സ്വയം അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഒരു പുഷ്പം വികസിക്കുമ്പോൾ ഗന്ധത്തെ പുറപ്പെടുവിക്കുന്നു. ഗന്ധം എന്ത് ചെയ്യുന്നു? പുഷ്പത്തിന്റെ സാന്നിധ്യത്തെ അത് സ്വയം പ്രകാശിപ്പിക്കുക. അത് പുഷ്പത്തിന്റെ സാന്നിധ്യത്തെ അറിയേണ്ട ആൾക്കാരുണ്ട്, അവരെ അറിയിക്കുകയാണ്, ഇവിടെ പുഷ്പമുണ്ട്. അപ്പൊ ഗന്ധം എന്താണ് ചെയ്യുന്നത്? ആ ഗന്ധം ചെയ്യുന്നത് പുഷ്പത്തിന്റെ യാഥാർത്ഥ്യത്തെ, അതിന്റെ വാസ്തവത്തെ പ്രകാശിപ്പിക്കുക ചെയ്യുന്നു. അതറിഞ്ഞുകൊണ്ടല്ലേ അവിടെ വണ്ടുകൾ ചെയ്യുന്നത്. അതുപോലെ ഒരു വിഷയജ്ഞാനം ഉണ്ടാകുമ്പോൾ അത് പ്രതിബോധ വിദിതം എന്ന് പറയുന്നിടത്ത് അത് പറയും. ഒരു വിഷയത്തിന്റെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ, രൂപ രസ ഗന്ധസ്പർശ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം എന്തു ചെയ്യുന്നു? ആത്മാവ് സ്വന്തം അസ്തിത്വത്തെ പ്രകടമാക്കുകയാണ്, അത് സ്വയം അനുഭൂതമാകുകയാണ് ചെയ്യുന്നത്, സ്വയം അത് പ്രകാശിപ്പിക്കുക ചെയ്യുന്നു. ആത്മസാന്നിധ്യത്തെ അത് പ്രകാശിപ്പിക്കുകയാണ്. അത് ഇന്ദ്രിയങ്ങൾക്ക്, പ്രാണന്, മനസ്സിനൊക്കെ സ്വന്തം സാന്നിധ്യത്തെ അത് പ്രകാശിപ്പിക്കുകയാണ്. രൂപജ്ഞാനത്തിലൂടെ ആത്മചൈതന്യമാണ് പ്രകാശിക്കുന്നത്, മറ്റൊന്നും പ്രകാശിക്കാനില്ല. ഓരോ ജ്ഞാനത്തിനും എന്താണ്? ഇത് സ്വയം പ്രകാശിക്കുന്നതാണ് എന്ന് പ്രകാശിപ്പിക്കുകയാണ്. ഓരോ ഇരുളനെ മാറ്റുമ്പോഴും വെളിച്ചം സ്വയം പ്രകാശിക്കുകയാണ്. ഇരുട്ടിന് എന്തിനാ വെളിച്ചം മാറ്റുന്നത്? വെളിച്ചത്തെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇരുട്ടിനെ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. ഇരുട്ടിനെ മാറ്റിയിട്ട് ആരെങ്കിലും ഇരുട്ടിനെ അറിയൂ? ഇല്ല. പക്ഷെ വെളിച്ചത്തിന്റെ ജോലിയാണ് ഇരുട്ടിനെ മാറ്റുക എന്ന് പറയുന്നത്. ഇരുട്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്? വെളിച്ചത്തെ അറിയും, മറ്റൊന്നിനെ അവിടെ അറിയാനില്ല. അതാണ് വെളിച്ചത്തിന്റെ സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതുപോലെ രൂപഗ്രഹണമായാലും രസഗ്രഹണമായാലും സ്പർശഗ്രഹണമായാലും സർവത്ര ആത്മപ്രകാശം സ്വയം പ്രകാശിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണത്തിനോട് രൂപപ്രകാശകസ്യ ചക്ഷുഷോ യദ്ഗ്രഹണ സാമർഥ്യം. അതിന് ആ രൂപത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ആ കഴിവ് തദാത്മചൈതന്യ അധിഷ്ഠിത സജീവ, ആത്മചൈതന്യ അധിഷ്ഠിതമായ ചക്ഷുസ്ഥനാണ്. അവിടെ ആ രൂപപ്രകാശനത്തിൽ ആത്മാവ് നിർബാധമായി പ്രകാശിക്കും, ഒരു തടസ്സവും കൂടാതെ പ്രകാശിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. അവിടെ ആത്മാനുഭവം തന്നെ, അത് തന്നെ ആത്മാനുഭവം എന്ന് പറയും. പ്രതിബോധവിദിതം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ ആത്മാനുഭവം എന്ന് പറയുന്നത് പ്രകാശം പോലെ തന്നെ. പ്രകാശം ഇരുട്ടിനെ നശിപ്പിച്ചാൽ പിന്നെ പ്രകാശത്തിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടൊന്നുമില്ല. പ്രകാശം മറ്റൊന്നും കണ്ടെത്തുന്നുമില്ല പ്രകാശം ഉണ്ടാവേ. പിന്നെ പ്രകാശത്തെക്കുറിച്ച് നമുക്ക് എന്തേ പറയാൻ പറ്റൂ? അത് സ്വയം പ്രകാശിക്കുന്നു, അങ്ങനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നുമില്ല. അതുപോലെ തന്നെ വിഷയഗ്രഹണത്തിൽ ഗ്രഹണം അല്ലെങ്കിൽ ആത്മസ്ഫുരണം സ്വയം പ്രകാശിക്കുന്നു. ആ സ്ഫുരണം തന്നെയാണ് ഇവിടെ ആത്മാനുഭവം എന്ന് പറയുന്നത്. ആത്മാനുഭൂതി എന്ന് പറയുന്നത് ആ സ്ഫുരണം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലാതെ. കാരണം എന്തുകൊണ്ട്? പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്തെ അതിന്റെ പ്രകാശം ഉണ്ടാകത്തുള്ളൂ. അതിന്റെ ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഏഷണാത്യാഗം. ഏഷണാത്യാഗത്തിലാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് നമ്മൾ നേടുന്നതെങ്കിൽ നമ്മളുടെ പ്രതീക്ഷ വളരെ തുച്ഛമായതുപോലെ തന്നെ നമ്മൾ നേടുന്നതും വളരെ ക്ഷുദ്രമായിരുന്നു. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ല, അത് നമ്മൾ സങ്കല്പിക്കുന്ന അല്ല, നമ്മുടെ ഭാവനയിലുള്ളതല്ല ഈ സ്വാതന്ത്ര്യം, മോക്ഷം, ആത്മാനുഭൂതി എന്നെല്ലാം പറയുന്നത് ഒന്നുമല്ല. നമ്മുടെ ഭാവനയിലോ നമ്മുടെ പ്രതീക്ഷയിലോ ഒന്നുമുള്ളതല്ല, പ്രതീക്ഷയിലൂടെ എത്തിച്ചേരുന്നതുമല്ല, പ്രതീക്ഷയിലൂടെ നേടിയെടുക്കാവുന്നതുമല്ല. അത് സ്വയം പ്രകാശിക്കുന്നതാണ്, അത് അനുഭൂതി സ്വരൂപവുമാണ്. പിന്നെ ഇതെല്ലാം ഇത്രയുള്ളൂ അപവാദം. അതിനുള്ള അധ്യാരോപങ്ങൾ നമ്മൾ നിഷേധിക്കുന്നു. നമ്മൾ കരുതുന്നു അത് പ്രതീക്ഷയാണ്, പ്രതീക്ഷയിലൂടെ നേടിയെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നു, അത്രേ സംഭവിക്കുന്നുള്ളൂ. അതാണ് തദാത്മചൈതന്യ അധിഷ്ഠിത സേവ ചക്ഷുഷഹ ചക്ഷു. അത് ചക്ഷു ഇന്ദ്രിയത്തിന്റെ ചക്ഷുവായിരിക്കുന്നു. ആത്മചൈതന്യ അധിഷ്ഠിതമാണ് ഈ പ്രകാശം, ഈ രൂപഗ്രഹണം സംഭവിക്കുന്നത്. ആ രൂപഗ്രഹണത്തിലുള്ള ആ ഗ്രഹണം അത് തന്നെയാണ് ആത്മാവിന്റെ യഥാർത്ഥമായ രൂപം, അത് തന്നെയാണ് ആത്മപ്രകാശം. അതിൽ അപവദിക്കേണ്ടതിനെ നിഷേധിക്കേണ്ടതിനെ നിഷേധിച്ചാൽ മതി എന്നുള്ള കാര്യമാണ് അവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കുന്നത്. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാചോഹ വാചം സവ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷ ചക്ഷുരതിമുച്യ ധീരാഃ പ്രത്യസ്മാൻ ലോകാ അമൃതാ ഭവന്തി.